ദശവാക്യങ്ങൾ 25 അധ്യായം വരെ നാം കണ്ടു കഴിഞ്ഞു. ഇന്ന് 26 അധ്യായം നമുക്ക് പഠിക്കുവാൻ ആരംഭിക്കാം. അതിൻ്റെ ആദ്യത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്, വേനൽക്കാലത്ത് ഹിമവും കൊയ്ത്തുകാലത്ത് മഴയും എന്ന പോലെ ഭോഷന് ബഹുമാനം പൊരുത്തമല്ല. മൂഢനായ ഒരു മനുഷ്യൻ്റെ ഒരു അടയാളം തൻ്റെ മാനം കളയുന്നതിൽ അവന് ബുദ്ധിമുട്ടില്ല എന്നതാണ്. തൻ്റെ മാനം കളയുന്നതിൽ അവന് ബുദ്ധിമുട്ടില്ല, വാസ്തവത്തിൽ അവന് അങ്ങനെ ഒന്നില്ല എന്നതാണ് ശരി. ഇവിടെ പറയുന്നു ഭോഷന് ബഹുമാനം പൊരുത്തമല്ല എന്ന്. അത് അവന് കൊടുത്താൽ പോലും അത് അവൻ്റെ മേലിരിക്കില്ല. രണ്ടാം വാക്യം നോക്കിക്കാട്ടെ, പുരികിൽ പാറിപ്പോകുന്നതും മീവൽ പക്ഷി പറന്നുപോകുന്നതും പോലെ കാരണം കൂടാതെ ശാപം പറ്റുകയില്ല. എന്തെങ്കിലുമൊക്കെ സംഭവിക്കുവാൻ പോകുന്നു എന്നുള്ള പ്രവചനങ്ങൾ സാധാരണ നാം കേൾക്കാറുണ്ടല്ലോ. അതെപ്പോഴും ശരിയാകണമെന്നില്ല. എന്തെങ്കിലുമൊക്കെ വായിൽ വരുന്നത് വിളിച്ചു പറഞ്ഞിട്ട് അത് ദൈവം കാണിക്കുന്നതാണെന്ന് പറയുന്ന ഭോഷത്വം ഭയങ്കരമാണ്. ഇന്ന് അങ്ങനെയുള്ള അനേകം പ്രവാചകന്മാരും പ്രവാചികമാരും നമുക്ക് ചുറ്റുമുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഒരു വീട്ടിൽ കയറി വന്ന് അവരെ ഭയപ്പെടുത്തുവാൻ എന്തെങ്കിലും പറയും, എന്നിട്ട് അത് മാറിപ്പോകുവാൻ 7 വെള്ളിയാഴ്ചത്തെ പ്രാർത്ഥന, എന്താ 8 കൂടി പോകുമോ? പിന്നെ അതോടുകൂടി അവർ അവിടെ താവളം ഉറപ്പിക്കും. എന്തെല്ലാം വേലകളാണ് ഇന്ന് കാണുന്നത്. ഇനിയും നാം മുൻപേ ചിന്തിച്ചതുപോലെ ഉള്ള കാര്യങ്ങൾ പറയുന്നവർ അടുത്ത ചില വർഷങ്ങളിൽ എന്താണ് സംഭവിക്കുവാൻ പോകുന്നതെന്നും പറഞ്ഞെന്ന് വന്നേക്കാം. അവയിൽ ചിലതൊക്കെ നടന്നെന്നും വന്നേക്കാം. എന്നാൽ ഈ പറയുന്നവർക്ക് ദൈവത്തിൽ നിന്നും അറിവ് ലഭിക്കുന്നതല്ല എന്നത് തീർച്ചയാണ്. കാരണം ചില സമയങ്ങളിൽ ഈ പറയുന്നവർ തെറ്റാണ്. എന്നാൽ ദൈവത്തിൻ്റെ പ്രവാചകൻ ഒരിക്കലും തെറ്റുകയില്ല എന്ന് ആവർത്തന പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്. ആവർത്തന പുസ്തകം 18 അധ്യായത്തിൻ്റെ 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ അത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇന്ന് അനേകരും തങ്ങളുടെ തോന്നലുകളാകുന്നു വിളിച്ചു പറയുന്നത് എന്നുള്ളത് വാസ്തവമാണ്. കാരണം അവർ പറയുന്നതിൽ ഒരു നല്ല ശതമാനം സംഭവിക്കാതിരിക്കുന്നു, തെറ്റിപ്പോകുന്നു. ഇവിടെ 3 വാക്യം നാം കാണുന്നു, കുതിരയ്ക്ക് ചമ്മട്ടി കഴുതയ്ക്ക് കടിഞ്ഞാൻ മൂഢന്മാരുടെ മുതുകിന് വടി. അതൊരു നല്ല സദൃശവാക്യമാകുന്നില്ലേ. കുതിരയെയും കഴുതയെയും പരിശീലിപ്പിക്കാവുന്നതാണ്, അവ അതിനോട് പ്രതികരിക്കുകയും ചെയ്യും പരിശീലനത്തോട്. എന്നാൽ ഒരു മൂഢൻ പ്രതികരിക്കുന്നത് ശരി അടിയോട് മാത്രമാണ്, അല്ലാത്തതൊക്കെ അവൻ തള്ളിക്കളയും. 4-5 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കട്ടെ. നീയും മൂഢനെപ്പോലെ ആകാതിരിക്കേണ്ടതിന് അവൻ്റെ ഭോഷത്വം പോലെ അവനോട് ഉത്തരം പറയരുത്. മൂഢന് താൻ ജ്ഞാനി എന്ന് തോന്നാതിരിക്കേണ്ടതിന് അവൻ്റെ ഭോഷത്വത്തിനൊത്തവണ്ണം അവനോട് ഉത്തരം പറയുക. നമ്മളെല്ലാവരും ഇത് ശ്രദ്ധിച്ചിരുന്നെന്നാൽ എത്ര നന്നായിരുന്നു. പലരും ഭോഷന്മാരോട് മറുപടി പറയുവാൻ തുനിഞ്ഞ് അറുഭോഷനാകാറുണ്ട്. ബൈബിളിൽ വിപരീതത്വമുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുന്ന പലരും ഈ വാക്യങ്ങളാണ് അതിനുദാഹരണമായി പറയാറുള്ളത്. ആദ്യം പറയുന്നു മൂഢനോട് ഉത്തരം പറയരുതെന്ന്, ഉടനെ തന്നെ അവൻ ഉത്തരം കൊടുക്കുവാനും പറയുന്നു. പ്ലീസ് സുഹൃത്തെ, ഇവിടെ വിപരീതത്വമൊന്നുമില്ല. ഒരു ഭോഷനുമായുള്ള ബന്ധത്തിൽ അവനെ നേരിടുന്നതിനുള്ള 2 സാധ്യതകൾ മാത്രമാണ് ഇവിടെ പറയുന്നത്. ഇനിയും ഞാൻ പറയുവാൻ പോകുന്ന കാര്യത്തിൽ എന്നെ തെറ്റിദ്ധരിക്കരുത്. പലതരത്തിലുള്ള അനേകം ആളുകളിൽ നിന്നും പലതരത്തിലുള്ള കത്തുകൾ എനിക്ക് ലഭിക്കാറുണ്ട്. പല വിധത്തിലുള്ള ആളുകൾ എനിക്ക് എഴുതാറുണ്ട്. അവയിൽ ചിലതിന് ഞങ്ങൾ മറുപടി കൊടുക്കാറുണ്ട്, അതേസമയം ചിലതിന് മറുപടി നൽകാറില്ല. അവയെക്കുറിച്ച് ഞാനൊരു തീരുമാനം എടുക്കേണ്ടതുണ്ട്. ഞാൻ എത്തുന്ന തീരുമാനം എന്തെന്നാൽ, എനിക്ക് ലഭിക്കുന്ന ചില കത്തുകൾ ഭോഷന്മാരിൽ നിന്നുമാകുന്നു എന്നത്രേ. എന്തുകൊണ്ട് എന്നെ ഇപ്പോൾ കേൾക്കുന്ന ആരും കത്തെഴുതാതിരിക്കരുത് കേട്ടോ. ഞാൻ അങ്ങനെ പറഞ്ഞതിൻ്റെ കാരണം, ആ കത്തിൻ്റെ ഭോഷത്തരത്തിന് ചേരുന്ന വിധം ഞാനതിന് മറുപടി നൽകുന്ന പക്ഷം ഞാൻ എന്നെ തന്നെ ഭോഷനാക്കുകയാണ് ചെയ്യുന്നത്. താങ്കളെ തന്നെ ഒരു ഭോഷന് തുറന്നു കൊടുക്കുന്ന പക്ഷം താങ്കൾ ഒരു ഭോഷൻ ആകുകയാണ് ചെയ്യുന്നത്. ഒരു ഭോഷനെ തിരുത്തുവാൻ സാധിക്കുന്നതല്ല എന്ന് ഇതിനോടകം പല പ്രാവശ്യം നാം കണ്ടതാണ്. അതുകൊണ്ട് ഒരു ഭോഷൻ പറയുന്ന കാര്യങ്ങളെ മണ്ടത്തരം എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതും ഇതും പറഞ്ഞ് സമയം കളയുവാൻ ശ്രമിക്കരുത്. അത് വെറും മണ്ടത്തരമാകും. എന്നെക്കുറിച്ച് വളരെ തെറ്റായ ചില ധാരണകൾ ഉണ്ടായിരുന്ന ഒരു മനുഷ്യനെ തിരുത്തുവാൻ ശ്രമിച്ച അനുഭവം ഒരിക്കലും ഞാൻ മറക്കില്ല. ഇവിടെ ഈ അഞ്ചാം വാക്യത്തിൽ പറഞ്ഞ പ്രകാരം ഞാൻ ആ മനുഷ്യനോട് ഇടപെടുവാൻ തീരുമാനിച്ചു. എന്നാൽ അയാളുടെ പ്രതികരണം പോലെ ഭോഷത്വമായ ഒരു പ്രതികരണം ഞാൻ കണ്ടിട്ടേ ഇല്ല. ഞാൻ ചെയ്തത് മണ്ടത്തരമായി പോയി എന്ന് എനിക്കപ്പോൾ മാത്രമാണ് തോന്നിയത്. അയാൾക്ക് മറുപടി നൽകുക വഴി ഞാനൊരു ഭോഷനായി. അതിനുശേഷം അയാളോട് ഇടപെടേണ്ട സമയങ്ങളിൽ ഞാൻ നാലാം വാക്യമാണ് ഉപയോഗിക്കാറുള്ളത്. ഭോഷന്മാരോട് പെരുമാറേണ്ട രണ്ട് വിധങ്ങളാണ് നമുക്ക് മുൻപിൽ വച്ചിരിക്കുന്നത്. നാം പ്രതികരിക്കണോ വേണ്ടായോ എന്ന് തീരുമാനിക്കേണ്ടതുണ്ട്. ഇനിയും ആറാം വാക്യം. മൂഢന്റെ കൈവശം വർത്തമാനം അയക്കുന്നവൻ സ്വന്തം കാൽ മുറിച്ചു കളയുകയും അന്യായം കുടിക്കുകയും ചെയ്യുന്നു. തെറ്റായ വ്യക്തിയിലൂടെ ഒരു ദൂത് അയക്കുവാൻ ശ്രമിച്ചാൽ താങ്കൾ ചെയ്യുന്നത് അബദ്ധമാകുന്നു. ഈ പറഞ്ഞ മൂഢൻ അത് വേണ്ടാത്തടെ തൊക്കെ കൊണ്ടു കൊടുക്കും. പിന്നെ താങ്കൾക്ക് ഇറങ്ങി നടക്കുവാൻ കഴിയാത്ത അവസ്ഥ വരും. ഏഴാം വാക്യം. മൂഢന്മാരുടെ വായിലെ സദൃശവാക്യം മുടന്തന്റെ കാൽ ഞാന്ന് കിടക്കുന്നത് പോലെ. സദൃശവാക്യം എന്നാൽ ഉപമ എന്നാണ് ഇവിടെ അർത്ഥം. മുടന്തന്റെ കാലുകൾ ഒരുപോലെ അല്ലാതിരിക്കുന്നതിനോടാണ് മൂഢന്മാരുടെ വായിലെ ഉപമയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ഒന്നിനോട് ചേരാത്തതിനാൽ നടക്കുവാൻ കഴിയാതെ വരുന്നു. വൈകൃതം മറ്റുള്ളവർ കാണുന്നു. ഇനിയും എട്ടാം വാക്യം. മൂഢന് ബഹുമാനം കൊടുക്കുന്നത് കവിണയിൽ കല്ലുകെട്ടി മുറുക്കുന്നത് പോലെ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറഞ്ഞാൽ മൂഢന് ബഹുമാനം കൊടുക്കുന്നത് അവൻ്റെ കൈകളിൽ ഒരു ബോംബ് കൊടുക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് അവൻ ചെയ്യുവാൻ പോകുന്ന നാശം വളരെയാണ്. ഇനിയും അടുത്ത വാക്യം അതിലും രസമാണ്. മൂഢന്മാരുടെ വായിലെ സദൃശവാക്യം മത്തന്റെ കയ്യിലെ മുള്ളുപോലെ. കൊള്ളാം. മദ്യത്താൽ മത്തനായിരിക്കുന്ന ഒരു മനുഷ്യന്റെ കയ്യിൽ മുള്ള് കിട്ടിയാൽ അത് അവനെ മാത്രമല്ല മറ്റുള്ളവരെയും മുറിവേൽപ്പിച്ചു എന്ന് വന്നേക്കാം. ഒരു ഉപദേഷ്ടാവിന്റെ സ്ഥാനമുള്ള മൂഢന്റെയും അവസ്ഥ ഈ പറഞ്ഞത് തന്നെയാണ്. അവൻ അവനെ തന്നെയും അവനെ ശ്രദ്ധിക്കുന്നവരെയും മുറിവേൽപ്പിക്കും. പത്താം വാക്യത്തിലും നാം ഏതാണ്ട് ഇതേ അർത്ഥം കാണുന്നു. എല്ലാവരെയും മുറിവേൽപ്പിക്കുന്ന വില്ലാളിയും മൂഢനെ കൂലിക്ക് നിർത്തുന്നവനും തണ്ടവരെ കൂലിക്ക് നിർത്തുന്നവനും ഒരുപോലെ. ഇതിൽ എത്ര വലിയ പാഠങ്ങളാണ് നമുക്ക് പഠിക്കുവാനുള്ളത്. ജ്ഞാനി എന്നതിൻ്റെ നേരെ എതിരാണല്ലോ ഭോഷൻ എന്നുള്ളത്. യഹോവയെ ഭയപ്പെടുന്ന ഒരു ഭക്തനാകുന്നു ജ്ഞാനി എന്ന് നാം കണ്ടതാണ്. യഹോവയെ ഭയമില്ലാത്തവനാണ് മൂഢൻ, അല്ലാതെ മന്ദബുദ്ധിയല്ല, ജന്മനാ ബുദ്ധിക്കുറവുള്ള വ്യക്തിയല്ല. ദൈവഭയമില്ലാത്തവൻ എത്ര വലിയ നാശമാണ് സമൂഹത്തിൽ ഉണ്ടാക്കുന്നതെന്ന് ഈ വാക്യങ്ങളിൽ നിന്നും വ്യക്തമാണല്ലോ. ഇതുവരെ പറഞ്ഞതിൽ നിന്നൊക്കെ ഭയാനകമായ മറ്റൊരു വാക്യമാണ് പതിനൊന്നാം വാക്യം. നായി ഛർദിച്ചതിലേക്ക് വീണ്ടും തിരിയുന്നതും മൂഢൻ തൻ്റെ ഭോഷത്വം ആവർത്തിക്കുന്നതും ഒരുപോലെ. ഈ പറഞ്ഞതിനേക്കാൾ കഠിനമായി മറ്റൊന്നും ചിന്തിക്കുവാൻ എനിക്ക് കഴിയുന്നില്ല. ഇതുപോലും ചിന്തിക്കുന്നത് അറപ്പുളവാക്കുന്നതും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതുമാകുന്നു. ഒരു കപടഭക്തനെക്കുറിച്ച് പത്രോസ് നൽകുന്ന ചിന്താഗതിയും ഇതുതന്നെയാണെന്നോർക്കണം. പത്രോസിൻ്റെ രണ്ടാം ലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ 22 വാക്യത്തിൽ നാം കാണുന്നത്, എന്നാൽ സ്വന്തം ഛർദിക്ക് തിരിഞ്ഞ നായെന്നും കുളിച്ചിട്ട് ചളിയിൽ ഉരുളുവാൻ തിരിഞ്ഞ പന്നിയെന്നുമുള്ള സത്യമായ പഴഞ്ചൊല്ലു പോലെ അവർക്ക് സംഭവിച്ചു. മുടിയൻപുത്രൻ ആ പന്നിക്കൂട്ടിലായിരുന്നപ്പോൾ താൻ തെറ്റായ സ്ഥലത്താകുന്നു എന്ന് അവൻ മനസ്സിലാക്കുകയും അവൻ ഭവനത്തിലേക്ക് മടങ്ങി വരികയും ചെയ്തു എന്നോർക്കണം. അവൻ തൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് മടങ്ങി വന്നപ്പോൾ തന്നോടൊപ്പം ഒരു പന്നിയെക്കൂടി കൊണ്ടുവന്നിരുന്നെങ്കിലത്തെ ആ സ്ഥിതി നിങ്ങളൊന്ന് ആലോചിക്കുക. ആ ചെറിയ സുന്ദരക്കുട്ടൻ പന്നി അപ്പൻ്റെ വീട് ഒരിക്കലും ഇഷ്ടപ്പെടുമായിരുന്നില്ല. എങ്ങനെ വന്നാലും ഒടുവിൽ അവൻ ആ പന്നിക്കൂട്ടിലേക്ക് തന്നെ മടങ്ങിപ്പോകുമായിരുന്നു. അവന് അപ്പൻ്റെ വീട്ടിലെ അനുഗ്രഹം ഒരിക്കലും ആസ്വദിക്കുവാൻ കഴിയില്ല. അതുപോലെ സഭയിലെ എല്ലാ കപടഭക്തരെയും ഒരു ദിവസം വെളിപ്പെടുത്തും. ദൈവമക്കളെന്ന് അഭിനയിക്കുന്നവരാണ് ഇന്ന് സഭകളിൽ അധികവും. ഞാനൊരു ദോഷൈക ദൃക്കിനെ പോലെ സംസാരിക്കുന്നു എന്ന് തോന്നിയേക്കാം. ക്ഷമിക്കണം. താങ്കൾ അപ്രകാരം കപടഭക്തി ഇല്ലാത്ത വ്യക്തിയാകുന്നു എങ്കിൽ ഞാൻ താങ്കളെ ബഹുമാനിക്കുന്നു. യഥാർത്ഥത്തിൽ ദൈവമക്കളായി തീർന്നവർ വളരെ ചുരുങ്ങും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സഭയിൽ കപടഭക്തരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതിനാലാണ് താൻ യാതൊരു സഭയിലും ചേരാത്തത് എന്നൊരു മനുഷ്യൻ ഒരിക്കൽ എന്നോട് പറയുകയുണ്ടായി. അതിന് എനിക്ക് പറയുവാനുള്ളത് ആ യാഥാർത്ഥ്യം എന്നേക്കാൾ അധികം അറിയാവുന്ന ആരും ഉണ്ടാകുകയില്ല എന്നത്രേ. എന്നാൽ താങ്കൾ സഭയിലെ അംഗമാകാതിരിക്കുന്നതിനുള്ള കാരണം അതായിരിക്കരുത്. ഒരു കപടഭക്തന്റെ പിൻപിൽ ഒളിക്കുവാൻ താങ്കൾക്ക് അവകാശമില്ല. പരമാർത്ഥമായതെന്തെന്ന് വെളിച്ചത്ത് കൊണ്ടുവരുവാൻ താങ്കൾ സഭയിൽ ഉണ്ടായിരിക്കണം. അത് അത്യാവശ്യമാണ്. സഭയ്ക്കുള്ളിലെ കപടഭക്തിയെക്കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടുള്ളപ്പോഴെല്ലാം അതേക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നത് ഇഷ്ടമില്ലാത്ത വ്യക്തികളിൽ നിന്നും എനിക്ക് എതിർപ്പുണ്ടായിട്ടുണ്ട്. എന്നാൽ ഒരു വിശ്വാസിക്ക് സുരക്ഷിതത്വമുണ്ടെന്നും അഭിനയിക്കുന്നവൻ ആ അരക്ഷിതാവസ്ഥയിലാകുന്നു എന്നും ദൈവവചനം പഠിപ്പിക്കുന്നു. പിന്നെ ഞാൻ മിണ്ടാതിരിക്കണമെന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമാണോ? ഈ സദൃശവാക്യം ഒരു കപടഭക്തനെയാകുന്നു വെളിപ്പെടുത്തുന്നത്. താങ്കൾ അങ്ങനെ ഒരാൾ അല്ല എങ്കിൽ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ടതില്ല. ഇനിയും 12 നോക്കിക്കാട്ട്. തനിക്ക് തന്നെ ജ്ഞാനി എന്ന് തോന്നുന്ന മനുഷ്യനെ നീ കാണുന്നുവോ? അവനെക്കുറിച്ചുള്ളതിനേക്കാളും മൂഢനെക്കുറിച്ച് അധികം പ്രത്യാശയുണ്ട്. ഭോഷനേക്കാൾ ഭയങ്കരമായ ഒരവസ്ഥ ഉണ്ടെന്നാണ് ശലോമോൻ പറയുന്നത്. അത് എന്താണെന്ന് മനസ്സിലായല്ലോ. താനാണ് മറ്റെല്ലാവരിലും ഉന്നതൻ എന്ന് തോന്നുന്ന അവസ്ഥ. തനിക്കുള്ളതുപോലെ മറ്റാർക്കും അറിവില്ല എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തി. വാസ്തവത്തിൽ ഇങ്ങനെ ചിന്തിക്കുന്നവർ എത്ര വലിയ മുഷിച്ചിലാണ് മറ്റുള്ളവർക്കുണ്ടാക്കുന്നത് എന്നറിയാമോ? ഇനിയും 13-19 വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ വായിക്കുവാൻ പോകുന്നത്. ഈ വാക്യങ്ങൾക്കൊന്നും ഞാൻ വ്യാഖ്യാനമോ വിവരണമോ തരേണ്ടതില്ല എന്നത് വ്യക്തമാണ്. 13 നാം നേരത്തെ ചിന്തിച്ചതാണ്. എന്തെങ്കിലുമൊക്കെ ഉപാധി പറഞ്ഞ് മടിയൻ തൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും രക്ഷപ്പെടുവാൻ ശ്രമിക്കും. അവൻ പറയുന്ന ഉപാധികൾക്ക് യാതൊരു ന്യായീകരണവും ഉണ്ടാകില്ല. അവൻ എങ്ങനെങ്കിലും സമയം തള്ളി നീക്കുവാൻ കാണിക്കുന്ന പരിശ്രമത്തെക്കുറിച്ച് 14-15 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് വളരെ ശ്രദ്ധേയമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നതല്ലാതെ അവൻ കിടക്കുന്നിടത്തു നിന്നും എഴുന്നേൽക്കുകയില്ല. വല്ലതും വാരി തിന്നുവാൻ പോലും മടിയാണെങ്കിലത്തെ അവസ്ഥയൊന്നോർക്കുക. ഇന്നത്തെ അത്യാധുനിക സൗകര്യങ്ങൾ അനേകരെയും കുഴിമടിയന്മാരാക്കിയിരിക്കുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കൾ എത്ര സമയം മടി പിടിച്ച് കളയാറുണ്ട്? കാര്യങ്ങൾ ശരിക്കും പ്ലാൻ ചെയ്ത് അതതിൻ്റെ സമയത്ത് ഓരോന്ന് ചെയ്യുന്നതാണ് അനുഗ്രഹം എന്ന് മറക്കരുത്. ഒരു നല്ല സുഹൃത്തിനെ തിരഞ്ഞെടുക്കുവാനും ഒരു നല്ല സുഹൃത്തായിരിക്കുവാനും നല്ല പാഠങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു അധ്യായമാണ് സദൃശവാക്യങ്ങൾ 27. സുഹൃത് ബന്ധത്തെക്കുറിച്ചാണ് ഈ അധ്യായത്തിൽ സംസാരിക്കുന്നത്. ഞാൻ 27:1 ഒന്ന് വായിക്കട്ടെ. നാളത്തെ ദിവസം ചൊല്ലി പ്രശംസിക്കരുത്. ഒരു ദിവസത്തിൽ എന്തെല്ലാം സംഭവിക്കുമെന്ന് അറിയുന്നില്ലല്ലോ. നമുക്കൊക്കെ വളരെ സുപരിചിതമായ ഒരു തത്വശാസ്ത്രമാണ് നീട്ടിവെക്കൽ തത്വശാസ്ത്രം. അത് എന്താണെന്നറിയാമോ? ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ നാളെ ചെയ്യുവാനായി നീട്ടിവെക്കുന്ന പ്രവണത. നാളെ നാളെ നീളെ നീളെ എന്ന് കേട്ടിട്ടില്ലേ? അതാണ് എളുപ്പവഴി. പിന്നെയാകട്ടെ എന്നൊരാൾ പറഞ്ഞാൽ മിക്കവാറും ഒരിക്കലും ആയില്ല എന്ന് വന്നേക്കാം. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു കാര്യം ചെയ്യില്ല എന്ന മനോഭാവമല്ല, ചെയ്യണം എന്ന് തന്നെയാണ് താല്പര്യം. എന്നാൽ അത് നീട്ടിവെക്കുന്നു. നരകത്തിലേക്കുള്ള വഴി ഭാവിയിരിക്കുന്നത് നല്ല താല്പര്യങ്ങളെ കൊണ്ടാണ് എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? നീട്ടിവെക്കൽ സമയത്തിൻ്റെ മോഷ്ടാവാകുന്നു എന്നൊരു ചൊല്ലുണ്ട്. നമ്മുടെ ദൈനംദിന ഉത്തരവാദിത്തങ്ങളിൽ നാം ഓരോരുത്തരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്. ഇന്ന് ചെയ്യേണ്ടത് നാളെ ചെയ്യാമെന്ന് ചിന്തിക്കരുത്. നാളത്തേക്ക് കൂടുതൽ കാര്യങ്ങളുണ്ടാകും. അതുകൊണ്ടാണ് നമുക്ക് ഓരോരുത്തർക്കും ഓരോ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് അന്നുണ്ടായിരിക്കേണ്ടത്. തലേ ദിവസം തന്നെ അത് ശരിയാക്കി വെച്ചിട്ട് ഉറങ്ങാമെങ്കിൽ വെളുപ്പിനെ എഴുന്നേറ്റ് അത് ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. ഒരു വർഷം മുൻപ് നാളത്തേക്ക് മാറ്റിവെച്ച എത്രയെത്ര കാര്യങ്ങൾ ഇന്നും ചെയ്യാത്തതായി നമ്മുടെ ജീവിതത്തിൽ ശേഷിക്കുന്നുണ്ട് എന്ന് ഒന്ന് തിരിഞ്ഞു ചിന്തിക്കൂ. അല്പസമയം ഇരുന്ന് ഇതേക്കുറിച്ച് ചിന്തിക്കുന്നത് വളരെ നല്ലതാണ്. ദൈവവചനം അതിനെക്കുറിച്ച് ഇപ്രകാരമാണ് പറയുന്നത്: ഇന്ന് അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത് എന്ന്. എബ്രായ ലേഖനം 4:7. വീണ്ടും കൊരിന്ത്യർക്ക് എഴുതിയ 2 2:2 നാം കാണുന്നു, ഇപ്പോളാകുന്നു സുപ്രസാദകാലം, ഇപ്പോളാകുന്നു രക്ഷാദിവസം. യെശയ്യ ദീർഘദർശി പറയുന്നത് 1:18, വരുവീൻ നമുക്ക് തമ്മിൽ വാദിക്കാം എന്ന് യഹോവ അരുളി ചെയ്യുന്നു. മനുഷ്യന്റെ പ്രവണത മറ്റൊരു അവസരത്തിനു വേണ്ടി നോക്കിയിരിക്കുക എന്നുള്ളതാണ്. അപ്പോസ്തലനായ പൗലോസ് സുവിശേഷം പ്രസംഗിച്ചു കേട്ടപ്പോൾ അന്നത്തെ ദേശാധിപതിയായ ഫെലിക്സ് ആകെ ഭയന്നുപോയി, വിറച്ചുപോയി. പൗലോസ് ഒരു തടവുകാരനായിരുന്നു, എന്നിട്ടും ദേശാധിപതിയോട് അവൻ്റെ ആത്മാവിൻ്റെ രക്ഷയെക്കുറിച്ച് സംസാരിച്ചു. അതിന് ഫെലിക്സ് പറഞ്ഞത്, തൽക്കാലം പോകാം, അവസരമുള്ളപ്പോൾ നിന്നെ വിളിപ്പിക്കാം. ദൈവജനത്തിൽ നിന്നും നാം മനസ്സിലാക്കുന്നത് അങ്ങനെ ഒരു അവസരം ഫെലിക്സിന് ഒരിക്കലും പിന്നെ കിട്ടിയില്ല എന്നാണ്. 2 നോക്കിക്കാട്ടെ, നിന്റെ വായല്ല മറ്റൊരുത്തൻ, നിന്റെ അധരമല്ല വേറൊരുത്തൻ നിന്നെ സ്തുതിക്കട്ടെ. ഗോലിയാത്ത് ഈ സദൃശവാക്യം ഒന്ന് ശ്രദ്ധിക്കണമായിരുന്നു. അവൻ ഇസ്രായേൽ സൈന്യത്തിൻ്റെ മുൻപാകെ ഓരോ ദിവസവും ആ മസിൽ പിടിച്ചുകൊണ്ട് അങ്ങനെ വന്നു നിന്നു. താൻ എത്ര ബലവാനാണെന്നും ഇസ്രായേലിയരെല്ലാം വെറും ഭീരുക്കളാണെന്നും അവൻ ആർത്ത് ഘോഷിച്ചു. എന്നാൽ ദാവീദ് എന്ന ഒരു ചെറിയ ബാലനാൽ അവൻ വീഴ്ത്തപ്പെട്ടു. ഇന്ന് അനേകരും ഈ സ്വയം പുകഴ്ത്തിക്കൊണ്ടുള്ള ജീവിതമാണ്. തങ്ങളുടെ മിടുക്കും തങ്ങളുടെ കഴിവും തങ്ങൾക്കുള്ളതും മാത്രമാണ് പറയുന്നത്. ഈ പുകഴ്ത്തൽ മറ്റുള്ളവർക്ക് എത്ര വിരസമാണെന്ന് അവർ അറിയുന്നില്ല. നമ്മുടെ വാക്കുകളെ നാം എത്ര സൂക്ഷിക്കേണ്ടതുണ്ട്. 3 നോക്കിക്കാട്ടെ, കല്ല് ഘനമുള്ളതും മണൽ ഭാരമുള്ളതുമാകുന്നു, ഒരു ഭോഷന്റെ നീരസമോ ഇവ രണ്ടിലും ഘനമേറിയത്. ഒരു ഭോഷൻ താങ്കളോട് നീരസപ്പെട്ടിരിക്കുന്നുവെങ്കിൽ താങ്കൾ വാസ്തവത്തിൽ പ്രതിസന്ധിയിലാണ്. കാരണം ഒരു ഭോഷന് ഔചിത്യബോധം ഇല്ല. അവൻ എന്തും പറയും, എന്തും ചെയ്യും. ഈ കാര്യത്തിൽ ശ്രദ്ധിക്കാത്തവർ വല്ലാത്ത അപകടത്തിലാണ് ചാടുന്നത്. 4 നോക്കിക്കാട്ടെ, ക്രോധം ക്രൂരവും കോപം പ്രളയവുമാകുന്നു, ജാരശങ്കയുടെ മുൻപിലോ ആർക്ക് നിൽക്കാം. ജാരശങ്ക എന്നാൽ അസൂയ എന്നത്രേ. ഉത്തമഗീതം 8:6 നാം വായിക്കുന്നത്, അഗ്നിവൃത ശങ്ക പാതാളം പോലെ കടുപ്പമുള്ളതും ആകുന്നു എന്നത്രേ. അതിൻ്റെ ജ്വലനം അഗ്നി ജ്വലനവും ഒരു ദിവ്യ ജ്വാലയും തന്നെ. അസൂയ യാക്കോബിൻ്റെ ഭവനത്തിൽ ചെയ്തതെന്താണെന്ന് താങ്കൾ ഓർക്കുമല്ലോ. തങ്ങളുടെ ഭയങ്കരമായ അസൂയ കാരണം സഹോദരന്മാർ യോസഫിനെ അടിമയായി വിൽക്കുകയുണ്ടായി. അസൂയ ഭയങ്കരമാണ്. ഇത് നാം ഓരോരുത്തരും വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ്. 5-6 വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാട്ടെ, മറഞ്ഞ സ്നേഹത്തിലും തുറന്ന ശാസന നല്ല, സ്നേഹിതൻ വരുത്തുന്ന മുറിവുകൾ വിശ്വസ്തയുടെ ഫലം, ശത്രുവിൻ്റെ ചുംബനങ്ങളോ കണക്കിലധികം. ബൈബിളിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന അനേകം ഉദാഹരണങ്ങളുള്ള ഒരു താരതമ്യപ്പെടുത്തലാകുന്നു ഇത്. ജാതികളോടുകൂടി ഭക്ഷണം കഴിക്കുന്നതിൽ നിന്നും ഒഴിഞ്ഞു മാറിയ ശിമോൻ പത്രോസിനെ പൗലോസ് ശാസിച്ചു. പത്രോസിന് ആ ശാസന ആവശ്യമായിരുന്നു. അവൻ അത് പൗലോസിൽ നിന്നും അംഗീകരിക്കുകയും ചെയ്തു എന്ന് നാം കാണുന്നു. അവർക്ക് തമ്മിൽ ഒരു ചിന്താക്കുഴപ്പവും ഇല്ലായിരുന്നു. താനും താങ്കൾക്ക് സഹായകരമാം വിധം താങ്കളുടെ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്ന ഒരു സ്നേഹിതനുള്ളത് എത്ര മനോഹരമായ കാര്യമാണ്, അനുഗ്രഹമാണ്. അതുകൊണ്ടാണ് ഒരു സുവിശേഷ വേലക്കാരന് ഒരു നല്ല ഭാര്യ വേണമെന്ന് പറയുന്നത്. അതില്ല എങ്കിൽ തീർന്നു. അങ്ങനൊരു ഭാര്യ തൻ്റെ ഭർത്താവിനെ താഴ്മയുള്ളവനായി സൂക്ഷിക്കുകയും അയാൾക്ക് പറ്റുന്ന തെറ്റുകളെ അയാളോട് പറയുകയും ചെയ്യും. നല്ല ഒരു പ്രസംഗം പ്രസംഗിച്ചു കഴിഞ്ഞ് ഞാൻ അങ്ങ് പൊങ്ങിപ്പൊങ്ങി പോകുമ്പോൾ എന്നെ പിടിച്ച് നിലത്ത് നിർത്തുന്നത് എൻ്റെ ഭാര്യയാണ്. അവർ പറയുന്നതാണ് ശരിയും, അല്ലാതെ എന്നെ പുകഴ്ത്തിയവരല്ല യഥാർത്ഥത്തിൽ ശരിയെന്ന് ഞാൻ അപ്പോൾ മനസ്സിലാക്കും. ഇവിടെ താരതമ്യപ്പെടുത്തി പറഞ്ഞിരിക്കുന്ന ചിന്ത, യേശു കർത്താവിനെ ചുംബനത്താൽ ഒറ്റിക്കൊടുത്ത യൂദാസിൽ ഉദാഹരിക്കപ്പെട്ടിരിക്കുന്നതായി കാണാവുന്നതാണ്. ഒരു യഥാർത്ഥ സുഹൃത്തിൻ്റെ ഉപദേശം എത്ര വേദനാജനകമായിരുന്നാൽ തന്നെയും അത് വളരെ പ്രയോജനപ്പെടുന്നതാണ്. എന്നാൽ മുഖസ്തുതി പറയുന്നവരെ വളരെ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എപ്പോഴും നമ്മെക്കുറിച്ച് നല്ല കാര്യങ്ങൾ മാത്രം കേൾക്കുവാൻ ആഗ്രഹിക്കരുത്. നമ്മിൽ നല്ല സ്വഭാവങ്ങൾ മാത്രമേ ഉള്ളൂ എങ്കിൽ അങ്ങനെ കേൾക്കുവാൻ ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ല. നമ്മിൽ ആകാത്ത സ്വഭാവങ്ങളും വളരെയേറെ ഉണ്ടല്ലോ. അപ്പോൾ അതും കൂടി കേൾക്കണം. രണ്ടു വശവും കൂടി അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ശരിയായ തീരുമാനമെടുക്കുവാൻ കഴിയും. ഏഴാം വാക്യത്തിൽ നാം കാണുന്നു, തിന്ന് തൃപ്തനായവൻ തേൻ കട്ടയും ചവിട്ടിക്കളയുന്നു, വിശപ്പുള്ളവനോ കയ്പുള്ളതൊക്കെയും മധുരം. ഇന്നത്തെ കാലത്ത് വലിയ ശമ്പളം വാങ്ങുന്ന ഒരു കൂട്ടം ആളുകളാണ് പാചകക്കാർ. ഇതിൻ്റെ കാരണം അറിയാമോ? മനുഷ്യർ ആഹാരത്തിന് അമിത സ്ഥാനം നൽകുന്നു. അതിൻ്റെ കാരണം അറിയാമോ? ഇന്നലെ കഴിച്ചതിനേക്കാൾ രുചി ഇന്നുണ്ടാക്കുന്നതിന് വേണം. അതുകൊണ്ട് തന്നെ ഓരോ ദിവസം ഓരോ കണ്ടുപിടുത്തങ്ങളാണ്. പണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി ഭക്ഷണം കഴിക്കും, അത് മതിയായിരുന്നു. എന്നാൽ ഇന്ന് അതിനുവേണ്ടി എത്ര പുസ്തകങ്ങളാണ് എഴുതിക്കൂട്ടുന്നത്. നമ്മുടെ പണ്ടത്തെ കല്യാണ സദ്യകളും ഈ കാലത്തെ സദ്യകളും ഒന്ന് താരതമ്യപ്പെടുത്തി നോക്കുക. എന്തുമാത്രം വെറുതെ കളയുന്നു, ഒന്നിൻ്റെയും രുചി ഇഷ്ടപ്പെടാത്ത ഒരു കൂട്ടം മനുഷ്യർ. എന്നാൽ ഇതിനെ വിശപ്പുള്ള ഒരു മനുഷ്യനുമായി താരതമ്യപ്പെടുത്തുക. അവനെല്ലാ ആഹാരവും നല്ല രുചിയാണ്, കയ്പുള്ളത് പോലും. ഒരു മുളക് പൊട്ടിച്ച് വെറും ചോറ് കഴിക്കുന്നതും അവന് അമൃത് പോലെയാണ്. ചോറിനകത്ത് രണ്ട് കല്ല് കടിച്ചാലും അവന് ബുദ്ധിമുട്ടില്ല. വില കുറഞ്ഞ അരി കൊണ്ടുള്ള ചോറാണെങ്കിലും പ്രശ്നമില്ല. ഇനിയും ചോറല്ല കപ്പയോ ചക്കയോ ആണെങ്കിലും സന്തോഷം. വിശപ്പുള്ളവനെല്ലാം സന്തോഷം, രുചികരം. ഇനിയും ഇത് ദൈവവചനത്തോട് സാമ്യപ്പെടുത്തുവാനും കഴിയും. നാം അത് തിന്നണം, ചവച്ചരയ്ക്കണം, അയവിറക്കണം. ദൈവവചനം ധ്യാനിക്കുക എന്നതിൻ്റെ അർത്ഥം തന്നെ അതാണ്. ദൈവവചനത്തോട് ഒരു വിശപ്പും താല്പര്യവും ദൈവം നമുക്ക് ഓരോരുത്തർക്കും തരേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. അതില്ല എങ്കിൽ, പ്രിയമുള്ളവരെ, വളരെ അപകടകരമായ സ്ഥിതിയിലായിരിക്കുന്ന ദൈവവചനത്തോട് ഇന്ന് താല്പര്യമില്ലാത്തതിൻ്റെ കാരണം മറ്റു പലതും തിന്ന് നാം തൃപ്തിപ്പെട്ടിരിക്കുകയാണ്. ദൈവവചനം നാം ഭക്ഷിക്കുവാൻ വാഞ്ചിക്കുന്നവരാകണം. അതിനുള്ള വലിയ വാഞ്ച നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. എട്ടാം വാക്യത്തിൽ കാണുന്നു, കൂടുവിട്ടലയുന്ന പക്ഷിയും നാടുവിട്ടുഴലുന്ന മനുഷ്യനും ഒരുപോലെ. ദൈവം നമ്മെ ഓരോരുത്തരെയും ആക്കിയിരിക്കുന്ന സ്ഥാനത്തായിരിക്കുക എന്നത് എത്രയോ പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെയല്ലാത്ത മനുഷ്യർ വാസ്തവത്തിൽ ആകെ കുഴപ്പത്തിലാണ്. ഇന്ന് അനേകരും ദൈവസന്നിധിയിൽ നിന്നും വെളിയിലാണ് എന്നുള്ളത് വളരെ പരിതാപകരമായൊരു അവസ്ഥയാണ്. ഇനിയും ഞാൻ 9-10 വാക്യങ്ങൾ വായിക്കട്ടെ. തൈലവും ധൂപവും ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു, ഹൃദയാലോചനയുള്ള സ്നേഹിതൻ്റെ മാധുര്യവും അങ്ങനെ തന്നെ. നിന്റെ സ്നേഹിതനെയും അപ്പൻ്റെ സ്നേഹിതനെയും ഉപേക്ഷിക്കരുത്. തൻ്റെ കഷ്ടകാലത്ത് സഹോദരൻ്റെ വീട്ടിൽ പോകുകയും വരുത്. ദൂരത്തെ സഹോദരനിലും സമീപത്തെ അയൽക്കാരൻ നല്ലത്. എത്ര നല്ല ഉപദേശങ്ങളല്ലേ! ഓരോ വാക്കും പ്രാവർത്തികമാക്കേണ്ടതാണ്. ഇന്ന് അയൽക്കാർ തമ്മിൽ ശത്രുതയിൽ കഴിയുന്നതാണ് നാം കാണാറുള്ളത്. അയൽക്കാരുമായി ശത്രുതയിൽ കഴിയുന്നവർ ചെയ്യുന്നത് വാസ്തവത്തിൽ വലിയ തെറ്റാണ്. അങ്ങനെയുള്ളവർ സാക്ഷ്യമില്ലാത്തവരാണ്. അവർക്ക് ദൈവവുമായുള്ള ബന്ധം പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. നിസാര കാര്യങ്ങൾക്ക് വഴക്കുണ്ടാക്കുന്ന അയൽക്കാർ, ഈ ഭാഗം നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്കെപ്പോഴും മറ്റുള്ളവരെ ആവശ്യമാണ്, അവരുടെ സഹായം ആവശ്യമാണ്. അടുത്തുള്ളവരാണ് കൂടുതൽ നമുക്ക് പ്രയോജനപ്പെടുന്നത്. 12-ാം വാക്യത്തിൽ നാം കാണുന്നു, വിവേകമുള്ളവൻ അനർത്ഥം കണ്ട് ഒളിച്ചുകൊള്ളുന്നു, അല്പബുദ്ധികളോ നേരെ ചെന്ന് ഛേദപ്പെടുന്നു. പ്രവചന ഭാഗം പഠിക്കുന്നത് കൊണ്ടുള്ള വലിയൊരു പ്രയോജനമാകുന്നു ഇത്. എന്താണ് സംഭവിക്കുവാൻ പോകുന്നതെന്ന് നമുക്കറിയാം. നാം ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി മനുഷ്യരിലേക്ക് നോക്കേണ്ടി വന്നെന്നാൽ ഞാൻ വളരെയേറെ നിരാശിതനാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. മനുഷ്യന് ഇന്നത്തെ പ്രശ്നത്തിന് പരിഹാരമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. നാം ഒരു പ്രതിസന്ധിയിലേക്കും അത്യാപത്തിലേക്കുമാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ കാര്യത്തിന് എന്തെങ്കിലും സംശയമുണ്ടോ എന്ന് തോന്നുന്നില്ല. ഈ ലോകത്തിലെ പ്രശ്നം പരിഹരിക്കുവാൻ തന്നാൽ കഴിയുമെന്ന് ഏതെങ്കിലും മനുഷ്യൻ ചിന്തിക്കുന്ന പക്ഷം അത് വെറും മഠേത്തരമാണ്. നമ്മുടെ മുൻപിൽ ഒരു പ്രതിസന്ധി ഉണ്ടെന്നും ദൈവത്തിൻ്റെ ന്യായവിധി ഈ ലോകത്തിൽ വരുന്നു എന്നും ദൈവവചനം വളരെ വ്യക്തമാക്കുന്നു. നമുക്ക്